ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മക്കളെ, എല്ലാം വെള്ളത്തിലായി, ഒന്ന് വേഗം എല്ലാവർക്കും റസിച്ചിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? സച്ചി റസിയുടെ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. അരമണിക്കൂറിന് ശേഷം ആദി ഒഴികെ എല്ലാവരും റസിയുടെ വീടിന്റെ ടെറസിൽ ഒത്തുകൂടി. ആദി ബിസിയാണെന്ന് ഗീതയെ വിളിച്ച് പറഞ്ഞിരുന്നു. ഗീതേച്ചി ആദിയിട്ടില്ലാത്തതുകൊണ്ട് ചേച്ചിയോട് ചോദിക്കുക, എന്താണ് നമ്മളിനി ചെയ്യുക? എനിക്ക് തല പേരിക്കുമ്പോൾ തോന്നും ജോ, എല്ലാം നേരെയായിട്ട് വരുമ്പോൾ ഓരോ ഗുരുമാലകൾ പൊങ്ങി വരികയാണ്. ഇവരെ പറഞ്ഞാൽ മതി, ഓരോന്ന് ഒപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടില്ലേ? സച്ചി അടിക്കാൻ ചെന്ന ഗീതയെ ആദി ഓടി വന്ന് പിടിച്ചു മാറ്റി. നിനക്കത് ഗീത ഭ്രാന്ത് പിടിച്ചോ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നാണ് ബാക്കിയുള്ളവർ, അതിൻ്റെ ഇടയിലാണ് അവൾ കൊച്ചിനെ തല്ലുന്നത്. ആദി അവളോട് ചൂടായി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബോധമില്ലാതെ എല്ലാം പോയി അവനോട് ഇവൻ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? എന്നിട്ടിപ്പോ എന്റെ മോൾ ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റേതോ പെൺകുട്ടി. അരിശം വന്ന് ഗീത തലക്ക് കൈകൊടുത്ത് നിന്നു. ആദി സച്ചിയെ നോക്കി. എന്റെ ജാനി ചേച്ചി സങ്കടപ്പെടുന്ന കാണാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് ആദ്യേട്ട. സച്ചി അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സാരമില്ല, നീ കരയാതെ, കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാതെ നമുക്ക് കാശി പറഞ്ഞ സത്യമാണോ എന്ന് ആദ്യം നോക്കാം. കാശിയുടെ സ്വഭാവം വെച്ച് അവൻ പെട്ടെന്ന് ഒരാളുടെ പ്രണയം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജാനിയുടെ പ്രണയകഥയാണല്ലോ ഇവൻ പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു പേടി, സഹതാപം തോന്നി. അത് പ്രണയായി മാറിയാലോ? എന്നാലും മാറായിരിക്കും അത്. ആദി ഒരു നിമിഷം ആലോചിച്ചു. ഈ സമയം ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത മാധുരിയോട് അവൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയായിരുന്നു. മാധുരി.
എന്താ കാശി?
ഒരു രാത്രിയിൽ എൻ്റെ ഫോണിലേക്ക് വന്ന നിന്റെ ഫോൺ കോൾ. ആദ്യം നിന്റെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ടൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുന്നു മാധുരി. ഇനിയും എനിക്കറിയണം ഇത്രയും വർഷത്തെ ഓരോ കാര്യങ്ങൾ. ബാക്കി പറയടോ, എൻ്റെ 12 വർഷത്തെ നിന്നോടുള്ള പ്രണയകഥയാണോ കാശി? അവൾ പറഞ്ഞു കേട്ട് കാശി ചിരിച്ചു. എന്തിനാ ചിരിച്ച കാശി?
വെറുതെ, എല്ലാം എനിക്ക് കേൾക്കണം. നീ പറയണോ മാധു?
ഇനിയും പറയണോ?
എനിക്ക് കേൾക്കണം. കേട്ടിട്ടും കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. അതാണ് മാധു.
ഓക്കെ. അപ്പോഴേക്കും ഡോറിൽ ആരോ മുട്ടി. കാശിയുടെ ചുണ്ടിൽ ചിരി മാഞ്ഞു.
മാധു, പിന്നെ കാണാം.
അവൻ ലാപ്ടോപ്പിൽ വീഡിയോ കോൾ ഓഫ് ചെയ്തു.
കാശി, ഡോർ തുറക്ക്.
ആദി ശക്തിയായി ഡോറിൽ മുട്ടാൻ തുടങ്ങി. കാശി വേഗം ലാപ്ടോപ്പ് ഷട്ട് ഓൺ ചെയ്തു. അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു. അതെല്ലാം വേഗം കബോളിൽ കൊണ്ടുവച്ച് കീ കൊണ്ട് ലോക്ക് ചെയ്തു. കീ റൂമിൽ പലയിടത്ത് ഒളിപ്പിക്കാൻ കാശി ശ്രമിച്ചു. എവിടെ വെക്കുമ്പോഴും അവനൊരു സമാധാനമില്ല. അവസാനം കീ അവൻ ഷെൽഫിലെ കട്ടിയുള്ള ബുക്കിന്റെ ഇടയിലേക്ക് വെച്ച് വേഗം പോയി ഡോറ് തുറന്നു. നീ എന്താ ഇത്ര നേരമായിട്ട് ഡോർ തുറക്കാതിരുന്നേ? ആദി ഗൗരവത്തോടെ ചോദിച്ചു.
അത് ഞാൻ ഉറങ്ങായിരുന്നു.
കാശി ഉറക്കച്ചടവോട് അഭിനയിച്ചു.
നീ എന്തിനാ ആദി എന്നെങ്ങനെ നോക്കുന്നു? ഒരുമാതിരി കള്ളന്മാരെ നോക്കുന്ന പോലെ.
കാശി അവനെ തുറിച്ചു നോക്കിയോണ്ട് ചോദിച്ചു.
നിന്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്, അതുകൊണ്ട് നോക്കിയതാ.
ആദി റൂം മുഴുവൻ കണ്ണോടിക്കുകയാണ്. കാശി ആദിയുടെ മുഖത്തേക്ക് നോക്കി ചിരി മുഖത്ത് വരുത്തി നിന്നു.
എവിടെ നിന്റെ ലാപ്ടോപ്പും ഫോണും?
ആദിയുടെ പെട്ടെന്നുള്ള ചോദ്യം കാശിയിൽ ഞെട്ടലുണ്ടാക്കി.
ലാപ്ടോപ്പ് ഞാൻ നേരെയാക്കാൻ കൊടുത്തു, അതിന് ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ ഫോണോ?
അത് ഞാൻ കോളേജിൽ വെച്ച് മറന്നു.
എന്തിനാ എന്റെ ഫോൺ?
ഏയ് കാശി, വളച്ചുടിക്കാത്ത കാര്യം പറയാം.
ആരാണ് മാധുരി?
മാധുരിയോ? ഏത് മാധുരി?
സച്ചി പറഞ്ഞല്ലോ ഒരു മാധുരിയുടെ കാര്യം.
ഓഹോ, അതാണോ കാര്യം? എന്റെ പൊന്നാദി,
അവൻ കുറെ ദിവസമായിട്ട് എന്നെ ഒരു പെണ്ണിന്റെ പ്രണയത്തെ പറഞ്ഞ് പറ്റിക്കുന്നു.
അപ്പൊ തിരിച്ച് ഞാൻ ഒരാളെ കണ്ടെത്തിയെന്ന് കള്ളം പറഞ്ഞതാണ്. അല്ലാതെ മാധുരി എന്ന് ആരും ഇല്ലെന്നേ.
കാശി കള്ളം പറഞ്ഞു. സത്യമായിട്ടും?
അതെ ആദി,
കാശി പറഞ്ഞു കേട്ട് ആദി പുറത്തേക്ക് നടന്നു.
ആദി?
കാശി അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു.
എന്റെ ആദി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്.
ആദിയുടെ ഇരു കവിളിൽ അവൻ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. ആദിക്ക് അതിശയം തോന്നി. അവന്റെ മാറ്റം കണ്ട് അവന്റെ മുഖം ശാന്തമാണ്. മിഴികളിൽ കാണുന്ന തിളക്കം, ചുണ്ടിൽ വിരിയുന്ന മന്ദഹാസം.
എന്താ ആദി എന്നെ ഇങ്ങനെ നോക്കുന്നത്?
ഏയ് ഒന്നുമില്ല, ഓർക്ക് വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ പോവാണ്.
ആദി അവന്റെ മുറിയിൽ നിന്നിറങ്ങി.
ഹോ, കാശി ആശ്വാസത്തോടെ തലകുടഞ്ഞ് പറഞ്ഞു. ആദി അത് കേട്ട് തിരിഞ്ഞു നോക്കി.
എന്താ? ഏയ് ഒന്നുമില്ല ആദി,
കാശി ചുണ്ടിൽ ചിരിവരുത്തിക്കൊണ്ട് പറഞ്ഞു. ആദി പോയതും കാശി വേഗം ഡോറടിച്ചു.
എന്തായി?
ഹാളിലേക്ക് വന്നതും എല്ലാവരും ആദിയോട് ചോദിച്ചു.
അവൻ വെറുതെ പറഞ്ഞാണെന്ന്, ഇവൻ പറ്റിച്ചപ്പുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞാണത്രേ.
ഹോ, മനുഷ്യനെ പേടിപ്പിക്കാൻ ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഗീത ആശ്വാസത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. പക്ഷേ ആദിയിൽ അപ്പോഴും മാധുരി ഒരു സംശയമായി നിന്നു. ആദി ആരോടും തൽക്കാലം ടെൻഷൻ അടിക്കേണ്ടെന്ന് കരുതി പറഞ്ഞില്ല. ദേ വരുന്നുണ്ട് കാശി. ഹെഡ്സെറ്റും ചെവിൽ വെച്ച് ചിരിച്ചു വരുന്നവൻ അവരേക്ക് നോക്കിയെന്ന് കണ്ണുറുക്കി ബാഗും തോളിലിട്ട് പുറത്തേക്ക് പോയി.
ദേ നോക്കാദിയേട്ട, കാശിയേട്ട ചിരിക്കുന്നു.
സച്ചി അവൻ പോകുന്ന നോക്കി പറഞ്ഞു.
ഹാ, അവന് ചിരിക്കാനും പാടില്ലേ? ഗീത അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. സച്ചി അവിടുന്ന് ചെവി തിരുമ്മി എഴുന്നേറ്റ് കാശിയുടെ പുറകെ പോയി.
കാശിയേട്ടാ പോവല്ലേ?
മുറ്റത്തേക്ക് ഓടിയിറങ്ങി അവൻ കാശിയുടെ ബുള്ളറ്റിനടുത്തേക്ക് ഓടിച്ചെന്നു.
ഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ?
ഞാൻ ഹാളിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ കാശിയേട്ടാ. പിന്നെന്താ കാണാത്തോട് സംസാരിക്കുന്നേ?
ആണോ, ഞാൻ ഫോണിൽ സംസാരിക്കായിരുന്നു. അതാ, അപ്പൊ അധികം ശ്രദ്ധിച്ചില്ല.
അളിയൻ നേരത്തെ പറഞ്ഞത് ശരിയാണോ?
എന്ത്?
അജ്ഞാത സുന്ദരിയെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഏതൊരു മാധുരിയുടെ പേരും പറഞ്ഞല്ലോ.
കാശി പൊട്ടിച്ചിരിച്ചു.
എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞ, നീ അത് വിശ്വസിച്ചോ? അങ്ങനെയൊന്നും ഇല്ലടാ, നീ എന്നെ പറഞ്ഞു പറ്റിച്ചപ്പോ ഞാൻ നിന്നെ വെറുതെ ഒന്ന് തിരിച്ച് പറ്റിച്ചതാ മണ്ടൻ. അപ്പോഴേക്കത് വിശ്വസിച്ചു.
ഞാൻ വെറുതെ പറഞ്ഞതാളിയ, അങ്ങനെ ആരുമില്ല.
അവൻ കാശിയുടെ തോളിൽ കൈകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു.
പിന്നെ ഈ ആളിയാവിളി നിർത്തിയേക്ക് കാശിയേട്ടൻ, അങ്ങനെ വിളിച്ചാ മതി കേട്ടല്ലോ. നിനക്കെന്നെ ഇപ്പൊ തീരെ ബഹുമാനമല്ല. എന്റെ കൂട്ടുകാരല്ലാതെ മറ്റാരും എന്നെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായല്ലോ?
കാശിയുടെ മുഖം പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞുകണ്ട് സച്ചി വാപൊളിച്ചിന്ന് പോയി. കാശി അവന് ഗൗരവത്തോട് നോക്കി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അവൻ ഗേറ്റ് കടന്ന് പോകുന്നവരെ സച്ചി നോക്കി നിന്നു. കാശി നേരെ പോയത് മൊബൈൽ ഷോപ്പിലേക്കാണ്. അവൻ ആദ്യം ഒരു സ്മാർട്ട് ഫോണും നോക്കിയുടെ കീപാഡുള്ള ഫോണും വാങ്ങി. അതിനുശേഷം രണ്ട് പുതിയ സിമ്മ് വാങ്ങി. ഒരെണ്ണം സ്മാർട്ട് ഫോണിലും ഒരെണ്ണം ചെറിയ ഫോണിലും ഇട്ടു. അവന്റെ പഴയ ഫോണിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റി പുതിയ ഫോണിലേക്ക് ഇട്ടു. അതിനുശേഷം പഴയ ഫോൺ ഫോർമാറ്റ് ചെയ്ത് പുതിയ മെമ്മറി ഇട്ടു. പഴയ ഫോണും പുതിയ ഫോണും കാണാൻ ഒരുപോലെ തന്നെയായിരുന്നു. അവൻ പുതിയ നമ്പറിൽ നിന്ന് മാധുരി വിളിച്ചു.
മാധുരി, ഇനി ഈ നമ്പറിലേക്ക് വിളിച്ചാ മതി.
അതെന്താ, മറ്റേ നമ്പറിൽ വിളിച്ചാ?
അതിൽ വിളിക്കണ്ട, ഇനി നീ ഈ നമ്പറിലേക്ക് വിളിച്ചാ മതി.
ശരി, ഞാൻ വെക്കുകയാണ്,
മാധുരി പറഞ്ഞു. അവൻ മഴ പെയ്തപ്പോൾ ഷോപ്പിലേക്ക് തന്നെ കയറിയെന്നുകൊണ്ട് ചോദിച്ചു. മാധുരി ചിരിച്ചു.
ആ അല്ലെ, ഞാൻ വാട്സാപ്പിൽ വരാം,
കാശി അവളോട് ചോദിച്ചു.
ഓക്കെ.
രാവിലെ 5 മണിക്ക് മാധുരിയുടെ കോൾ വീണ്ടും വന്നു. കാശി ഉത്സാഹത്തോടെ ഫോൺ കയ്യിലെടുത്ത് ചെവിയിലേക്ക് വെച്ചു. അവൻ ബെഡിൽ നിന്നിറങ്ങി ജനലിന്റെ കർട്ടന്റെ വിരിമാറ്റി. നേരം വെളുത്തിലായിരുന്നു. കുറച്ചുനേരം ഫോൺ ചെവിയിലേക്ക് വെച്ച് അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. ജാനി അവളുടെ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു. കാശി അവളെ കണ്ടതും അവളിൽ നിന്ന് അവൻ മുഖം തിരിച്ച് ഫോണിലെ സ്വരം കേട്ട് ഊഞ്ഞാലേക്ക് ഇരുന്നു. രാവിലെ തന്നെ അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് ജാനിക്ക് മാധുരിയാണെന്ന് സംശയം തോന്നി. ചിന്നു ഭാഗ്യെ നോക്കി വിളിച്ചുകൊണ്ടിരുന്നു. അവനെന്താ ചിന്നുകൂട്ട എന്നെ ഭാഗ്യെന്ന് വിളിക്കാത്തെ? ജാനി ഫോണിൽ സംസാരിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്നുവിനെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്തു.
ചിന്നു,
കാശി സ്നേഹത്തോടെ അവളുടെ തലത്തിൽ ഉമ്മ കൊടുത്തു. ചിന്നു സന്തോഷം കൊണ്ട് അവന്റെ ചുണ്ടിൽ അവളുടെ കൊക്കുകൾ ചേർത്തു. കാശി അവന്റെ ചുണ്ടുകൾ കൂർപ്പിച്ച് കാണിച്ച് അവളുടെ കൊക്കിനോട് ഉരുമി കാണിച്ചു. സന്തോഷം കൊണ്ട് അവൾ കാശിയുടെ ഊഞ്ഞാലിന് ചുറ്റും പാറിപ്പറന്ന് വട്ടം കറങ്ങി. കാശിയും അവളുടെ ഒപ്പം ഊഞ്ഞാലിരുന്ന് കറങ്ങി. ജാനിക്കത് കണ്ട് ചിരി വന്നു. കാശിയുടെ മുഖത്തെ ചിരി അവളുടെ ഉള്ളം നിറച്ചു. ചിന്നു ചിറകടിച്ച് അവളെ നോക്കി.
അങ്ങോട്ടൊന്നും പോണ്ട, ഞാൻ ഇപ്പൊ പിടിച്ച് കൂട്ടിക്കയറ്റും.
കാശി ചിന്നുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവൻ ഉറക്കെ പറഞ്ഞു കേട്ട് ജാനിയുടെ മിഴികൾ നിറഞ്ഞു. കുറച്ചുനേരം കാശി നോക്കി ചിന്നു ജാനിയുടെ അടുത്തേക്ക് പറന്നു.
ചിന്നു,
ജാനി രണ്ട് കൈകൾ നീട്ടി അവളെ നോക്കി തുള്ളിച്ചാടി. പാറി വന്ന അവളെ കൈകളിലെടുത്ത് ജാനി തുരുതരെ ചുംബിച്ചു. എന്നെടുത്താണ് എന്റെ ചിന്നുവിനെ, അവളെ തലോടി ജാനി പറഞ്ഞു. ജാനി കാശിയെ നോക്കുമ്പോൾ അവൻ ഹെഡ്സെറ്റും ചെവിൽ വെച്ച് ഊഞ്ഞാലിരിക്കുകയാണ്. അവൻ നോക്കുപോലും ചെയ്യാതിരിക്കുന്ന കണ്ട് ജാനിക്ക് വിഷമമായി. ചിന്നു അവളുടെ ചുണ്ടിൽ കൊക്കുരുമി. കാശിയുടെ അധരങ്ങൾ പതിഞ്ഞ അവളുടെ കൊക്കിന്മേലെ ജാനി പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൻ റൂമിലേക്ക് തന്നെ ഫോണിലേക്ക് നോക്കിപ്പോകുന്ന് ജാനി നോക്കി നിന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാശി ജോഗിങ്ങിന് ഗേറ്റ് തുറന്ന് പോകുന്ന ജാനി കണ്ടു. അവൾ വേഗം വസ്ത്രം മാറി മുടി പോണിക്കെട്ടി റൂമിൽ നിന്ന് ഫോണുമായിട്ട് ഇറങ്ങി. ജാനിയുടെ മിമ്മി എന്ന പട്ടിക്കുട്ടിയും അവളോടൊപ്പം ഉണ്ടായിരുന്നു. മഞ്ഞിൻ മറുകൊണ്ട് മൂടിയ അന്തരീക്ഷം. ഗേറ്റ് തുറന്ന് ജാനി അവൻ പോയ വഴി നോക്കുമ്പോൾ ഇരുട്ടു മാത്രം. ജാനി മിമ്മിയുമായി മുമ്പോട്ട് നടന്നു. നേരം പതിയെ വെളിച്ചം വീശിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ കാശി ഓടിപ്പോകുന്ന ജാനി കണ്ടു. മിമ്മിയുടെ സ്വരം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവനോടൊപ്പം ജിമ്മിയും ഉണ്ടായിരുന്നു. മിമ്മി ജിമ്മിയുടെ അടുത്തേക്ക് ഓടി. ജാനി അടുത്തേക്ക് വരുന്ന കണ്ട് കാശി വേഗം ചെവിയിലിരുന്ന ഹെഡ്സെറ്റ് ഊരി ഫോണും ഹെഡ്സെറ്റും പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു.
എന്താണ് കാനു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയത്?
ജാനി മുഖത്ത് പുച്ഛം വരുത്തി ചോദിച്ചു.
എന്താണ് കാലു ഒന്ന് വിളിച്ചിരുത്തിയത്? കാലനാഥൻ എന്നല്ലേ ജാനിക്ക് വിളിക്കാറ്?
കാശി കൈകൾ പിണച്ചുകെട്ടി അവളോട് ചോദിച്ചു.
ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും.
നിനക്കതിനെ വെറുപ്പല്ലേ? പിന്നെന്തിനാ നിനക്കിഷ്ടമുള്ള പേരൊക്കെ എന്നെ വിളിക്കുന്നത്? നിനക്കിഷ്ടമുള്ള വിളിക്കാൻ നിന്റെ സിദ്ധുവട്ടില്ലേ, നിന്റെ തോഴൻ, പിന്നെന്തിനാ എന്നോട് വെറുതെ വഴക്കിടുന്നത്?
കാശി പുരികം പൊക്കി ചോദിച്ചു. താ പോടോ. അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ച് മുമ്പിൽ നടന്നു. കുറച്ചു നേരം അവരൊന്നും മിണ്ടിയില്ല. റോഡിലൂടെ ഒന്നും മിണ്ടാതെ നടന്നു. കാശി ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് ഫോണും പിടിച്ച് നടക്കുന്നത് കണ്ട് ജാനിക്ക് ദേഷ്യം വന്നു.
എന്നിട്ട്
അവൻ ഫോണിലൂടെ ചോദിച്ചു. പിന്നെ അവൻ മൂടിക്കൊണ്ടിരുന്നു. അവൻ കോൾ കട്ടിയത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ആരാണ് ഫോണിൽ? ദേഷ്യം കടിച്ചമർത്തി ജാനി അവനെ തോണ്ടി വിളിച്ചു.
എന്ത്?
ഹെഡ്സെറ്റ് ഊരിമാറ്റി കാശി ചോദിച്ചു. ഇയാൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന്?
ഞാൻ പാട്ട് കേൾക്കായിരുന്നു.
അവൻ കള്ളം പറഞ്ഞ് വാട്സാപ്പ് ക്ലോസ് ചെയ്ത് ഫോണിലെ മ്യൂസിക് പ്ലെയർ വേഗം ഓൺ ചെയ്തു. നോക്കട്ടെ. ജാനി ഹെഡ്സെറ്റ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ചെവിയിൽ വെച്ചു. അവൾക്ക് അത്ഭുതം തോന്നി. മലയാളം മെലഡി ഗാനങ്ങളായിരുന്നത്. കാശി മെലഡി സോങ്സ് ഒന്നും കേൾക്കാറില്ലായിരുന്നു. ജാനി നിരാശയോടെ ഹെഡ്സെറ്റ് അവന് തന്നെ തിരിച്ചു കൊടുത്തു.
എന്താണ് കാലു, മെലഡി സോങ്സ് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ.
അവനൊന്നും മിണ്ടിയില്ല.
ഉച്ചക്ക് മെസ്സേജ് അയക്കാം.
കാശി വാട്സാപ്പിൽ അവൾക്ക് മെസ്സേജ് അയച്ചു.
ഓക്കെ കാശി.
ഓക്കെ.
പോടക്കള്ള കാശി.
കൂടെ ആളുള്ളതുകൊണ്ടല്ലേ മോളെ.
കുറച്ചു നേരം കൂടി മെസ്സേജ് അയച്ചതിനു ശേഷം അവൻ വാട്സാപ്പ് ക്ലോസ് ചെയ്തു. അവൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. ജാനിക്ക് മാധുരി ആരാണെന്ന് അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ചൂടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ ചോദിച്ചില്ല. ജാനിയും അവന് നടക്കുമ്പോൾ അടുത്തേക്ക് സൈക്കിളിൽ ജോയിയുടെ കുറച്ച് കസിൻ കുട്ടികൾ വന്നു.
ഷാനുമോനെ, കാശിയേട്ടന് സൈക്കിൾ തന്നേ, ഒന്ന് ഓടിക്കട്ടെ.
ജോയിയുടെ അനിയനോട് കാശി ചോദിച്ചു. ഇതാ കാശിയേട്ടാ. അവൻ സൈക്കിളിൽ നിന്നിറങ്ങി കാശിയോട് പറഞ്ഞു. കാശി സൈക്കിൾ കയറിയപ്പോൾ ഷാനു പുറകിൽ കയറിയിരുന്നു.
അതെ, നീ ആര് നോക്കിയിരിക്കുക, ഞാൻ വീട്ടിലേക്ക് പോവാണ്.
കാശി ജാനിയോട് പറഞ്ഞു. ഞാനും ഉണ്ട്.
എങ്ങോട്ട്? ഇതിലൊന്നും ഞാൻ കൊണ്ടുപോയില്ല. ഇതിലിനി സ്ഥലമല്ല, നടന്നിട്ട് വന്നാ മതി.
ഞാനും വരും.
അവൾ ബിമ്മിയെയും എടുത്ത് കാശിയുടെ ഹാൻഡിലിരിക്കുന്ന കൈ തട്ടിമാറ്റി സൈക്കിളിന് മുമ്പിൽ കയറിയിരുന്നു.
എന്നാ പിന്നെ ജിമ്മി കൂടി വലിച്ചു കയറ്റിക്കൂടെ? ആരോട് ചോദിച്ചിട്ടാ രണ്ടും കൂടി കയറിയിരുന്നെ?
കാശി അവളോട് കണ്ണു തുറപ്പിച്ച് കാണിച്ച് ചോദിച്ചു. ഞങ്ങൾ ഇറങ്ങൂല. ജാനി ഹാൻഡിൽ മുറുകെ പിടിച്ചിരുന്നു. കാശി സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. ജാനിക്ക് ലോകം കിട്ടിയ ഫീലായിരുന്നു.
അവന്റെ നെഞ്ചോട് ചേർന്ന് അവൾ ഇരുന്നു. ഇടയ്ക്കൊക്കെ നെറ്റിയിൽ അവന്റെ താടി ഉരസിയപ്പോൾ അവളുടെ ഉള്ളം തണുത്തു. വീടെത്തിയത് പോലും ജാനി അറിഞ്ഞില്ല.
ഹലോ, ഇറങ്ങുന്നില്ലേ?
കാശി അവളുടെ തോളിൽ തട്ടി വിളിച്ചു. ജാനി ഞെട്ടലോട് അവൻ നോക്കി. മുഖം വീർപ്പിച്ചുള്ള അവന്റെ ഇരിപ്പ് കണ്ട് അവൾ ചമ്മലോടെ സൈക്കിളിൽ നിന്നിറങ്ങി. മിമ്മിയെ നെഞ്ചോട് ചേർത്ത് അവൾ ശ്രീലേഖത്തേക്ക് സന്തോഷത്തോടെ ഓടിപ്പോയി. ഷാനുവിന് സൈക്കിൾ കൊടുത്ത് കാശി അകത്തേക്ക് പോയി. അമ്മ ഇലയിൽ വിളമ്പി ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന കാശി ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്ന കേട്ട് ടേബിളിലിരിക്കുന്ന എല്ലാവരും അവൻ നോക്കി. അവൻ ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് ഫോൺ മടിയിൽ വെച്ചാണ് ഇരിക്കുന്നത്. ഫോണും പിടിച്ച ഭക്ഷണ സമയത്ത് അങ്ങനെ ഇരിക്കുന്നു അവന് പതിവില്ലായിരുന്നു. അപ്പു ചെയറിൽ നിന്നിറങ്ങി കാശിയുടെ താടിയിൽ പോയി പിടിച്ചു വലിച്ചു. അവന് നന്നായി വേദനിച്ചിരുന്നു. സാധാരണ അപ്പുവിന് അവന്റെ കയ്യിൽ നിന്ന് വഴക്കി കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ കാശി അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു.
എന്താടാ പൊന്നൂസേ?
കാശി അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാവരും തന്നെ നോക്കുന്ന കാശി ശ്രദ്ധിച്ചിരുന്നില്ല. കാശി വീണ്ടും ഫോൺ നോക്കി ചിരിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും നോക്കുന്ന കണ്ട് അവൻ വേഗം ആഹാരം കഴിച്ചീർത്ത് എഴുന്നേറ്റു. വേഗം വാഷ്റൂമിലേക്ക് പോയി. ലക്ഷ്മി അവന്റെ ഇല്ലെടുത്ത് പുറത്തേക്ക് പോയി. ആദ്യ വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി ഹെഡ്സെറ്റ് ചെവി വെച്ച് നിന്ന് മൂളുകയാണ്.
ആരാണ് കാശി ഫോണില്? ഏയ്, ആരുമില്ല.
കാശി വേഗം അവന്റെ അരികിൽ നിന്ന് പോയി. കോളേജ് ഗ്രൗണ്ടിൽ പെരുമരത്തിനടിയിലെ കാശി ഫോണുമായി പോകുന്ന റസീൻ തേജസ് നോക്കിയിരുന്നു.
തേജു, കുറെ നേരമായി കാശിക്ക് ഫോണുമായി അവിടെ പോയി ഇളിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും മാധുരി ഉണ്ടോ? എത്ര നേരമായി ഹെഡ്സെറ്റും ചെവി വെച്ചിരിക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ല. പാവം ജാനി ചേച്ചി, ആരാണ് അവളൊരു മാധുരി?
എനിക്കും അറിയില്ല മോളെ, ഇങ്ങനത്തെ മുഖം ഇത്രയ്ക്ക് സന്തോഷത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ കാശിയുടെ ബാൽക്കണി കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പല നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അവന്റെ ബാൽക്കണി നിറഞ്ഞിരുന്നു. പൂക്കളിലേക്ക് വെള്ളമൊഴിക്കുന്ന കാശിയാണ് എല്ലാവരും കണ്ടത്.
എടാ, ഇവന് പ്രാന്തായോ? നീ നോക്ക്, ചെടി നനയ്ക്കുന്നു.
ഒരു ചെടിക്കമ്പ് പോലും നടാത്തവനാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും പൂക്കൾ ബാൽക്കണി കൊണ്ട് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയിലേക്ക് വെള്ളമൊഴിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് ചേട്ടന്മാർ മുറ്റത്തു നിന്ന് പറഞ്ഞു.
എന്താ ആദ്യമായിട്ടാ കാണുന്നേ?
ഗീതയും സച്ചിയും ശ്രീയും ഒരുപോലെ ഗേറ്റ് തുറന്നു വരുമ്പോൾ അവരോട് ചോദിച്ചു.
അറിയില്ല മോള്, ഇവന്റെ ഓരോ ദിവസത്തെയും മാറ്റം അത്ഭുതപ്പെടുത്തുക.
രണ്ടു ദിവസമായി അവന്റെ റൂമിൽ പണിക്കാർ വെള്ളപ്പെയിന്റ് കടിച്ചിരുന്നു. പൂക്കളുടെ ഇടയിൽ ഹെഡ്സെറ്റും ചെവിൽ വെച്ചിരിക്കുന്ന അവനെ നോക്കി ആദ്യ പറഞ്ഞു.
അച്ഛ, അറിഞ്ഞോ? അച്ഛന്റെ കൊച്ചുമോനെ പ്രാന്തായി.
സൂര്യ അകത്തേക്ക് വിളിച്ചു പറയുന്ന കേട്ട് ആദ്യ അവന്റെ വാപൊത്തി.
മിണ്ടാതിരിക്കണു, അവനൊന്ന് ശാന്തമായി നിന്നോട്ടെ. മുഖത്ത് ചിരി കാണുമ്പോൾ തന്നെ സമാധാനമുണ്ട്.
ആദ്യ നെടുവീർപ്പെട്ട് പറഞ്ഞു.
സോറി, അച്ഛൻ വന്നാൽ വഴക്കാവൂ അല്ലേ?
സൂര്യ അവന്റെ ചെവിൽ പറഞ്ഞു.
ആദി മൂളി.
ദൈവമേ, ഇതൊക്കെ സ്വയം തോന്നി ചെയ്യുന്നതിനെയാണോ അതോ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നോ?
ആദി ഉള്ളിൽ സ്വയം ചോദിച്ചു.
പൂക്കളുടെ ഇടയിൽ നിൽക്കുന്ന കാശിയെ ജാനിയോട് ബാൽക്കണിയിൽ നിന്ന് മിഴിവെട്ടാൻ നോക്കി.
പൂക്കളുടെ രാജകുമാരൻ, എന്റെ രാജകുമാരൻ.
അവൾ നാണത്താൽ മുഖം പൊത്തി. കൈകൾ മുഖത്ത് നിന്ന് എടുത്തു മാറ്റിയപ്പോൾ കാശി ബാൽക്കണിയിൽ നിന്ന് പോയിരുന്നു. വേദന നിറഞ്ഞ കാശിയുടെ റൂമിൽ നിറയെ കടും നിറങ്ങളായിരുന്നു. ഇന്ന് അതെല്ലാം മാറി വെള്ള നിറങ്ങളാണ്. കാശി അവന്റെ മുറിയൊന്ന് കണ്ണോടിച്ചു. മുഴുവനും വെള്ള നിറം മാത്രം. കർട്ടനും ബെഡും ലൈറ്റ്സും, ബെഡിൽ വെള്ളപ്പർവ്വതം പോലെ നിൽക്കുന്ന നെറ്റും സോഫയും അതിലെ പില്ലോകളും, ചുവരിൽ മനോഹരമായ പെയിന്റിങ്ങൾ വെച്ചിരുന്നു. അങ്ങനെ റൂം മുഴുവൻ വെള്ള നിറം കൊണ്ട് നിറഞ്ഞിരുന്നു. കാശി കണ്ണാടിയുടെ മുമ്പിൽ പോയി അവൻ ധരിച്ച വസ്ത്രം നോക്കി. വെള്ള നിറമുള്ള വസ്ത്രം.
എന്റെ മനസ്സ് ഈ വെള്ള നിറം പോലെ ഇന്ന് തിളങ്ങുന്നു മാധു.
കാശി ഉത്സാഹത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് ജനൽ ചാരി നിന്നു.
മാധുരിയുടെ പുഞ്ചിരി മാത്രം അവൻ കേട്ടു.
എന്തിനാ നീ ചിരിക്കുന്നു മാധു?
ഒന്നുമില്ല കാശി, വെറുതെ ചിരിച്ചതാണ്. അവർ കുറച്ചേനെ സംസാരിച്ചു. അതിനുശേഷം അവൻ കോൾ കട്ട് ചെയ്തു. കാശിയുടെ മുറിയിൽ നിന്ന് മെലഡി ഗാനങ്ങൾ കേട്ടപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാകുന്ന സൂര്യൻ സത്യം പരസ്പരം നോക്കി.
എടാ, പോപ്പ് ഗാനങ്ങളും കുറെ ബോളിവുഡ് പാട്ടുകളും ഉറക്കം വെക്കുന്ന അവന്റെ റൂമിൽ നിന്ന് കേൾക്കുന്നു നോക്ക്.
മെലഡി ഗാനങ്ങൾ, ഇവനെന്താണ് പറ്റിയെ?
സൂര്യൻ സത്യം അവന്റെ റൂമിലേക്ക് പോകുന്ന കണ്ട് ആദ്യം അവരുടെ കൂടെ പോയി. അവർ ചെല്ലുമ്പോൾ അവന്റെ റൂമിലേക്ക് നോക്കി പുറത്തു നിൽക്കുന്ന അമ്മയെയും കാവ്യയെയും മഹിയെയും കുട്ടികളെയും സ്ത്രീയെയും ഗീതയുമാണ് അവർ കണ്ടത്. മുകളിലേക്ക് വന്ന ജാനിയും അവരോടൊപ്പം പോയി റൂമിലേക്ക് നോക്കി.
എന്താ അമ്മേ?
ആദി ചോദിച്ചു. എന്നു ലക്ഷ്മി ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു. അവർ റൂമിലേക്ക് നോക്കുമ്പോൾ കണ്ടത് മുഖത്ത് വൈറ്റ് സൺഗ്ലാസും വെച്ച് ഹെഡ്സെറ്റും ചെവിയിൽ വെച്ചുകൊണ്ട് മിഴികൾ അടച്ച് നിൽക്കിയായിരുന്നു കാശി. റൂം കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു.
പോരെ പോരെ, താഴേക്ക് പോരെ,
അമ്മ എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും പോയപ്പോൾ ജാനി മാത്രം അവിടെ നിന്നു.
നിന്നെ എനിക്കിപ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നീ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കും. നീ എൻ്റെ അരികിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാനും നീയും മാത്രമുള്ള നിമിഷങ്ങൾ.
അവൻ ഫോണിലേക്ക് നോക്കി പറഞ്ഞ് ഫോണിൽ പതിയെ ചുംബിച്ചു.
അത് കേട്ട് ജാനി തരിച്ചു നിന്നു പോയി. അവളുടെ മെഴിയിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞു വീണുകൊണ്ടിരുന്നു.
ജാനിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോവണിപ്പടികൾ ഇറങ്ങിയോടി. നാദേശ്വരത്തിന്റെ മണ്ണിലൂടെ പണ്ട് അവനു വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി അവൾ സ്വയം ഇറങ്ങിയോടിയെങ്കിൽ ഇന്നെല്ലാം തകർന്നവളെ പോലെ അവൾ വീട്ടിലേക്ക് ഓടി റൂമിലേക്ക് പോയി ബെഡിലേക്ക് വീണ് ജാനി പൊട്ടിക്കരഞ്ഞു.
കാശിയേട്ട, എന്നെ മറന്നു. ആരാണ് മാധുരി? അവൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാൻ എങ്ങനെ തോന്നി? അവൾ പറഞ്ഞില്ല ഏട്ടൻ കേൾക്കൂ. ഇത്രക്ക് അവളുള്ളിൽ സ്ഥാനം പിടിച്ചു. നിങ്ങൾ എന്റെയാണ്, എന്റെ മാത്രം. ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല.
ജാനി ദേഷ്യം വന്ന് പിള്ളയെടുത്ത് ബെഡിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു.
അവളൊരു മാധുരി, കൊല്ലു ഞാൻ അവളെ. അവൻ എന്റെയാ, എന്നെ മാത്രം.
ഒരു നിമിഷം കരഞ്ഞിരുന്നെങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ജാനി വേഗം വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകി വന്നു. നല്ലൊരു ചുരിദാർ അലമാരിയിൽ നിന്ന് എടുത്ത് ധരിച്ചു. സുന്ദരിയായി ഒരുങ്ങി നാദേശ്വരത്തേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ കാശി അതേ വെള്ളവസ്ത്രം ധരിച്ച് ഹാളിലെ സെറ്റിൽ ഇരുന്ന് ടി വി കാണുകയായിരുന്നു. ഒപ്പമിരിക്കുന്ന അപ്പു പ്ലേറ്റിലുള്ള ചെറിയെടുത്ത് കഴിക്കുന്നുണ്ട്. എല്ലാ ചെറിയും പകുതി കടിച്ച് ബാക്കിയുള്ളത് അവൻ കാശിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. കാശി ഒരു മടി കൂടാതെ അത് കഴിക്കും. കാശിയുടെ മടിയിലിരുന്ന് അവന്റെ കവിളിൽ കൊഞ്ചിക്കൊണ്ട് അപ്പു ഉമ്മ വയ്ക്കുമ്പോൾ അവന് വാരിപ്പുണരുന്ന കാശിയെ കണ്ടപ്പോൾ ജാനിയുടെ ഉള്ളം നിറഞ്ഞുപോയി.
ഹായ് ജാനിമ്മ, വായോ.
അപ്പു അവളെ കണ്ട് കൈകൊണ്ട് മാടി വിളിച്ചു. കാശി അവളെ കണ്ട് മുഖമുയർത്തി നോക്കി. ജാനി വെള്ള ചുരിദാർ ധരിച്ചാണ് നിന്നിരുന്നത്.
നീ വെള്ള ഡ്രസ്സിട്ട, ഞാനിടും.
അവൾ മനസ്സിൽ മാധുരിയോടുള്ള ദേഷ്യവും കാശി മാധുവിനെ വിളിക്കുന്നതിനുള്ള കുശുമ്പോടെയും ഉള്ളിൽ പറഞ്ഞു.
അമ്മേ, രണ്ട് പ്രേതങ്ങൾ, കാശിപ്പാ പ്രേതവും ജാനിമ്മ പ്രേതവും.
അപ്പു ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവന്റെ ചിരി കണ്ടപ്പോൾ കാശിയും കൂടി ചിരിച്ചു.
ആഹാ, ഞാൻ പ്രേതാണോടാ?
ജാനി അവരുടെ അടുത്ത് ഓടി വന്നിരുന്നു. അപ്പു അവളും നെറ്റിമുട്ടിച്ച് കൈകൾ കോർത്ത് തല്ലുകൂടാൻ തുടങ്ങി.
ഒതുങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടും?
അവരുടെ നടുവിൽപ്പെട്ട കാശി പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാളും കേട്ടില്ല. അപ്പു അവളെ വലിച്ചു. ജാനി വീഴാൻ പോകുന്നു കണ്ട് കാശി അവളെ ചുറ്റിപ്പിടിച്ചു. കാശിയുടെ മടിയിലാണ് അവളിപ്പോൾ ഇരിക്കുന്നത്. അപ്പു അവളുടെ മടിയിലിരുന്നു പ്ലേറ്റിലുള്ള ചെറിയിരുന്ന് കഴിക്കാൻ തുടങ്ങി.
അപ്പു, എഴുന്നേറ്റ്.
കാശി അവനോട് ചൂടായി.
അപ്പു, എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നോ. ചേച്ചി പാപ്പു മേടിച്ചു തരാം.
ജാനി അവന്റെ ചെവിട്ടിൽ സ്വകാര്യം പറഞ്ഞു.
ആ,
അപ്പു തിരിച്ച് മെല്ലെ പറഞ്ഞു.
എഴുന്നേൽക്കടി,
താൻ പോടോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. തന്റെ കാലൊന്നും വേദനിക്കട്ടെ.
ജാനി അപ്പുവിനെ ചേർത്ത് പിടിച്ച് അവനിലേക്ക് ചാരിയിരുന്നു. അപ്പോഴാണ് കാശിയുടെ പോക്കറ്റിലിരുന്ന ഫോൺ ശബ്ദിച്ചത്. അവൻ എടുക്കാൻ നിന്നപ്പോഴേക്കും ജാനി അവന്റെ ഫോൺ കൈക്കലാക്കി. അവൾ അവന്റെ മടിയിൽ നിന്ന് വേഗം അപ്പുവിനെ എടുത്ത് എഴുന്നേറ്റു.
ജാനിക, ആ ഫോണിങ്ങെടുത്താ. ഇല്ല, തരില്ല.
അവൾ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ മാധുരിയുടെ കോളായിരുന്നു. ജാനി ഫോൺ അവളുടെ ഡ്രസ്സിനുള്ളിലേക്ക് വെച്ചു.
ഇങ്ങോട്ട് തായോ ജാനി, എന്റെ ഫോൺ.
കാശി അവളുടെ കൈ പിടിച്ചു വലിച്ചു.
ഇല്ല, തരില്ല.
ജാനി ഫോൺ കൊടുക്കാതെ വാശി പിടിച്ചു.
ജാനിക, ഫോൺ ഇങ്ങോട്ട് എടുക്ക്. നീ കൊച്ചുകുട്ടിയല്ല, ഇങ്ങനെ കുട്ടികളെ കളിക്കാം. ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ച് ഇങ്ങോട്ട് എടുക്ക്.
ഇല്ല.
അവൾ അമ്മയുടെ റൂമിലേക്ക് കയറി ഡോറടിച്ചു.
ജാനിക!
കാശി ഡോറിൽ ശക്തിയടിച്ച് അവളെ വിളിച്ചു. ജാനി ഡ്രസ്സിനുള്ളിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ എടുത്തു.
ഹലോ, നീ ആരാ? ആരടി നീ കാശി വിളിക്കാൻ? ഇനി മേലെ അതിലേക്ക് വിളിക്കരുത്.
അത് പറയാൻ നീ ആരടി? എന്റെ കാശിയെ ഞാൻ വിളിക്കും. അതിനെനിക്ക് നിന്റെ സമ്മതം വേണ്ട. അവന്റെ സമ്മതം മതി, എനിക്ക് അവന്റെ പ്രണയവും. മാധുരി പറഞ്ഞു കേട്ട് അവൾ തരിച്ചു നിന്നുപോയി.
ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ നോക്കാൻ വന്നാണ്ടല്ലോ, അടിച്ച് നിന്റെ മോന്തയം പൊട്ടിക്കും. ഞാനേ അവന്റെ തോഴിയാ.
ഓ, നീയാണ് ആ ചതിച്ചിട്ട് പോയ തോഴിയല്ലേ? കാശി പറഞ്ഞിരുന്നു.
എങ്ങനെ തോന്നിയടി നിനക്ക് അവനോട് അങ്ങനെയൊക്കെ ചെയ്യാൻ?
കഷ്ടം. അവനെല്ലാം എന്നോട് പറഞ്ഞു.
മോൾ സിദ്ധാർത്ഥന്റെ കാര്യം നോക്കിയാ മതി, കാശിയുടെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം.
അവ എന്റെയാ, എന്റെ മാത്രം. ജാനിയുടെ മീഴിൽ നിന്ന് നീർത്തുള്ളികൾ തോരാതെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു.
ഞാൻ എന്റെ തോയനെ സ്നേഹിച്ച പോലെ നിനക്ക് അവനെ പ്രണയിക്കാൻ കഴിയില്ല മാധുരി.
ഇല്ല ജാനി, അവന്റെ ഉള്ളിൽ ഇപ്പോൾ നിറയെ ഞാനാണ്, എന്നോടുള്ള പ്രണയാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് നീ വരരുത്, പ്ലീസ്. പിന്നെ നീ വേറൊരു തോഴിയല്ലേ, പ്രണയിനി കഴിഞ്ഞ് ഏത് തോഴിയുള്ളൂ? പിന്നെ എനിക്കൊരു വഴക്കുണ്ടാക്കാനും താല്പര്യമില്ല. പിണങ്ങിയിട്ടും നീ അവനെ മറന്നില്ലല്ലേ.
അപ്പോഴാണ് ജാനി താൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു തോർത്തത്.
പിന്നെ സ്നേഹം, എനിക്ക് വെറുപ്പാണ് അവനെ.
ജാനി കള്ളം പറഞ്ഞു. എന്നാ തോഴി, പോവാൻ നോക്ക്, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട, അവൻ എന്റെയാണ്, മാധുരി പറഞ്ഞു.
ജാനി ഒന്നും മിണ്ടിയില്ല. പ്രതിമ കണക്കെ അവൾ നിന്നുപോയി. അവൾ ഫോൺ ഓഫാക്കി ബെഡിലേക്ക് എറിഞ്ഞു. മുഖം പൊത്തി അവൾ നിലത്തേക്കിരുന്നു.
ശബ്ദമില്ലാതെ അവൾ തേങ്ങി. ഒന്നലറിക്കരയാൻ അവൾക്ക് തോന്നി. കാശിയുടെ ഡോറിന് മേലുള്ള അടി കണ്ടപ്പോൾ അവൾ ഫോണെടുത്ത് ജീവനില്ലാത്ത പോലെ ഡോർ പോയി തുറന്നു. ഫോൺ അവന് കൊടുത്തു. ഒന്നും മിണ്ടാതെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പാടത്തിന്റെ വരമ്പിലൂടെ പുഴ ലക്ഷ്യമാക്കി നടന്നു. അവൾ മനസ്സിലൊരു തീരുമാനമെടുക്കുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.